ഇസ്രായേൽ ജാതി മൊത്തമായി ഒരു ഗോത്രം മാത്രമല്ല, ലോകത്തിന് പുരോഹിതന്മാരായിരിക്കണമെന്നായിരുന്നു ദൈവത്തിന് അവരെക്കുറിച്ച് ഉണ്ടായിരുന്ന ഉദ്ദേശം. ആയിരം ആണ്ട് വാഴ്ചയിൽ ഇസ്രായേൽ ഭൂമിയിലെ ദേവാലയത്തിൽ ശുശ്രൂഷിക്കുമ്പോൾ അതായിരിക്കും നടക്കുന്നത് എന്നത്രേ എൻ്റെ വിശ്വാസം. പ്രിയ സുഹൃത്തെ, താങ്കളെ അസ്വസ്ഥപ്പെടുത്തുന്ന വിഷയം വാസ്തവത്തിൽ എന്താണ്? ആരോടും പറയുവാൻ കഴിയാത്തത് എന്ന് താങ്കൾ ചിന്തിക്കുന്ന ആ വിഷയത്തിന് ഒരു പ്രതിവിധി എന്താണ്? അത് തന്നെ നമുക്ക് അല്പസമയം ഒരുമിച്ച് ചിന്തിക്കാം. 113 സങ്കീർത്തനം വരെയാണല്ലോ നാം പഠിച്ചു കഴിഞ്ഞത്. സ്തോത്രത്തിൻ്റെയും സ്തുതിയുടെയും ഗീതങ്ങളാണ് നാം 113 മുതലുള്ള സങ്കീർത്തനങ്ങളിൽ വീണ്ടും കാണുന്നത്. 114 സങ്കീർത്തനത്തിൽ ദൈവം തൻ്റെ പ്രിയ മക്കളെ നടത്തുന്നു എന്നതത്രേ പ്രധാന വിഷയം. ഇത് മറ്റൊരു സ്തുതി സങ്കീർത്തനമാണ്. സ്തുതിയോടുകൂടെ ആരംഭിക്കുകയോ അവസാനിക്കുകയോ ചെയ്യുന്ന സങ്കീർത്തനങ്ങളെ സ്തുതി സങ്കീർത്തനം എന്ന് വിളിക്കുന്നു. 113 മുതൽ 118 വരെയുള്ള സങ്കീർത്തനങ്ങൾ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു എന്നും അവ ഇസ്രായേലിലെ ഉത്സവങ്ങളിൽ പാടിയിരുന്ന പാട്ടുകളാകുന്നു എന്നും മുമ്പ് ഞാൻ സൂചിപ്പിച്ചത് ഓർമ്മയുണ്ടല്ലോ. പ്രത്യേകിച്ച് പെസഹ പെരുന്നാളിൻ്റെ ആചരണ സമയം ഇവ പാടിയിരുന്നു. 112 113 സങ്കീർത്തനങ്ങളിൽ നാം കണ്ടുകൊണ്ടിരുന്ന അത്ഭുതവാനായ ദൈവത്തിന് സ്തുതി കരേറ്റുവാനുള്ള ആഹ്വാനമാണ് 114 സങ്കീർത്തനത്തിൽ നാം കാണുന്നത്. ഉദാഹരണത്തിന്, 113 സങ്കീർത്തനത്തിൽ ദൈവം സൃഷ്ടാവും വീണ്ടെടുപ്പുകാരനുമാണ്. അവൻ സൃഷ്ടിയുടെ വീണ്ടെടുപ്പുകാരനായിരിക്കും. അതുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കേണ്ടത് ആവശ്യമാകുന്നു. സ്തുതി സങ്കീർത്തനങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന സങ്കീർത്തനങ്ങളാണ്. ഇസ്രായേൽ ജനം മിസ്രൈമിൻ്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട സമയത്തെയാണ് ഈ സങ്കീർത്തനത്തിൽ തിരിഞ്ഞു നോക്കുന്നത്. ഒന്നാം വാക്യം ഞാൻ വായിക്കാം. 114 സങ്കീർത്തനത്തിൻ്റെ ഒന്നാം വാക്യം, ഇസ്രായേൽ മിസ്രൈമിൽ നിന്നും യാക്കോബിൻ ഗൃഹം അന്യഭാഷയുള്ള ജാതിയുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ, അബ്രഹാം ആദ്യം വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ചപ്പോൾ അവൻ ഒരു അപരിചിതനായിരുന്നു. അവൻ്റെ ആളുകൾ മിസ്രൈമിലേക്ക് പോകുമെന്നും അവിടെ അവർ ഒരു ജാതിയായി തീരുമെന്നും ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. ഒരു ജാതിയായി ഇസ്രായേൽ ജനം തുടക്കം കുറിച്ചത് മിസ്രൈമിൽ വെച്ചാണ്. അവിടെ മിസ്രൈമിൽ ജാതി വിദ്വേഷവും ആരംഭിച്ചു. മിസ്രൈമിൽ അവരുടെ കഷ്ടതകളെയും പ്രയാസങ്ങളെയും പീഡനങ്ങളെയും കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. അപ്പോൾ ദൈവം അവരോട് ചെയ്ത നിയമം ഓർത്തു. അവരുടെ നിലവിളി ദൈവം കേട്ടു. ദൈവം ഇസ്രായേൽ മക്കളെ കണ്ടു. ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു. ഈ 114 സങ്കീർത്തനം ആരംഭിക്കുന്നത് മരുഭൂമി യാത്രയോടുകൂടെയാണ്. അതിൻ്റെ രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു, യഹൂദ അവൻ്റെ വിശുദ്ധ മന്ദിരവും ഇസ്രായേൽ അവൻ്റെ ആധിപത്യവുമായി തീർന്നു. ഇസ്രായേൽ ജാതിയെ മുഴുവനായി സമാഗമന കൂടാരമായി ചിത്രീകരിച്ചുകൊണ്ടാണ് ദൈവം ഇവിടെ സംസാരിക്കുന്നത്. ഇസ്രായേൽ ജാതി മൊത്തമായി ഒരു ഗോത്രം മാത്രമല്ല, ലോകത്തിന് പുരോഹിതന്മാരായിരിക്കണമെന്നായിരുന്നു ദൈവത്തിന് അവരെക്കുറിച്ച് ഉണ്ടായിരുന്ന ഉദ്ദേശം. ആയിരം ആണ്ട് വാഴ്ചയിൽ ഇസ്രായേൽ ഭൂമിയിലെ ദേവാലയത്തിൽ ശുശ്രൂഷിക്കുമ്പോൾ അതായിരിക്കും നടക്കുന്നത് എന്നത്രേ എൻ്റെ വിശ്വാസം. നാം ഇനിയും അതിൻ്റെ മൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത്, സമുദ്രം കണ്ടു ഓടി, യോർദാൻ പിൻവാങ്ങിപ്പോയി. ഇസ്രായേൽ മക്കൾ ചെങ്കടൽ മാത്രമല്ല, അവർ യോർദാൻ നദിയും അക്കരെ കടന്നതായി നാം യോശുവയുടെ പുസ്തകത്തിൽ വായിക്കുന്നു. 4-5 വാക്യങ്ങളിൽ നാം കാണുന്ന പർവ്വതങ്ങൾ മുട്ടാടുകളെ പോലെയും കുന്നുകൾ കുഞ്ഞാടുകളെപ്പോലെയും തുള്ളി. സമുദ്രമേ, നീ ഓടുന്നതെന്ത്? യോർദാനെ, നീ പിൻവാങ്ങുന്നതെന്ത്? സൃഷ്ടാവായ ദൈവം തൻ്റെ സർവശക്തി കൊണ്ട് ചെങ്കടലിനെ വിഭജിക്കുകയും യോർദാനിലെ വെള്ളത്തെ മാറ്റി നിർത്തുകയും ചെയ്തു. ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്നപ്പോൾ അവർ രക്തത്താലാണ് മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ടിരുന്നത്, കട്ടിളപ്പടിമേലുള്ള രക്തത്താൽ. അവർ യോർദാൻ അക്കരെ കടന്നപ്പോൾ അവർ മരുഭൂമിയിൽ നിന്ന് വേർപിരിയുകയും വാഗ്ദത്ത ദേശത്തേക്ക് കടന്നു വരികയുമാണ് ചെയ്തത്. വീണ്ടെടുപ്പിൻ്റെ 2 പടികളാണിവ. അവ നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ 2 ഘട്ടങ്ങളും വിശദീകരിക്കുന്നു. കർത്താവായ യേശു ക്രൂശിൽ നമ്മുടെ പാപങ്ങളുടെ ശിക്ഷയിൽ നിന്ന് നമ്മെ വിടുവിച്ചു. അത് കഴിഞ്ഞ കാലമാണ്. എന്നാൽ ഇന്ന് അവൻ നമ്മെ പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് വിടുവിക്കുന്നു. അവൻ്റെ വ്യവസ്ഥകൾ നാം അനുസരിക്കുമെങ്കിൽ അവൻ നമ്മെ പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും വിടുവിക്കും. അത് ഇതേവരെയും യാഥാർത്ഥ്യമായി തീർന്നിട്ടില്ല. ചെങ്കടൽ കടക്കുന്നതും യോർദാൻ കടക്കുന്നതും വീണ്ടെടുപ്പിൻ്റെ രണ്ട് പടികളാണ് ചിത്രീകരിക്കുന്നത്. 7-8 വാക്യങ്ങളിൽ നാം കാണുന്നു, ഭൂമിയെ നീ കർത്താവിൻ്റെ സന്നിധിയിൽ, യാക്കോബിൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിറയ്ക്ക. അവൻ പാറയെ ജലതടാകവും തീക്കല്ലിനെ നീരുറവും ആക്കിയിരിക്കുന്നു. പെസഹ പെരുന്നാളിൽ ഈ ചെറിയ സങ്കീർത്തനം വായിക്കുന്നത് എത്രമാത്രം അനുയോജ്യമാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും. തൻ്റെ ജനത്തിന് ദൈവം കരുണ കാണിക്കുകയും തൻ്റെ ശക്തി വെളിപ്പെടുത്തുകയും ചെയ്തത് ഓർമ്മിക്കുവാനുള്ള അവസരമാണ് ഈ സങ്കീർത്തനത്തിൽ കൂടി നമുക്ക് ലഭിക്കുന്നത്. 115 സങ്കീർത്തനം വളരെ സുപരിചിതമായിട്ടുള്ള ഒന്നാണല്ലോ. വീണ്ടും ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു സങ്കീർത്തനമാണിത്. മാളികമുറിയിൽ വെച്ച് നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടുകൂടെ പെസഹ ആചരിക്കുകയും തിരുവത്താഴം അവൻ കൽപ്പിച്ചാക്കുകയും ചെയ്തപ്പോൾ ഈ സങ്കീർത്തനം പാടി. നമ്മുടെ കർത്താവ് തന്നെ ഈ സങ്കീർത്തനവും മറ്റ് സ്തോത്ര സങ്കീർത്തനങ്ങളും പാടി എന്നത് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന വസ്തുതയത്രേ. ഇതിൻ്റെ എഴുത്തുകാരൻ ആരാണെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ബാബേൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ശേഷിപ്പിനെ ആഘോഷിക്കുന്ന ആരോ എഴുതിയതാണെന്ന് ഊഹിക്കുവാൻ കഴിയും. 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ സഭ പാടുന്നു. 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ലേവിയർ പാടുന്നു. വീണ്ടും 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ സഭ ഒരുമിച്ച് പാടുന്നതാണ് എന്നത്ര എൻ്റെ വിശ്വാസം. 1 വാക്യത്തിൽ നാം വായിക്കുന്നു, ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ. ഇസ്രായേൽ ജാതി ഇവിടെ വളരെ താഴ്മയുടെ ഒരു അവസ്ഥയിലാണ് നാം കാണുന്നത്. അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നു, അവർ അവനെ ആശ്രയിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവർ മഹാപീഡനത്തിലാണ്. ഉത്സവങ്ങളിൽ ഇത് പാടുന്നത് അവരിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു എന്ന് കാണുവാൻ കഴിയും. അവരുടെ ചുറ്റുപാടുമുള്ള ജാതികൾ നിങ്ങളുടെ ദൈവം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് അവരെ പരിഹസിച്ചിരുന്നു. 2 വാക്യത്തിൽ അവരുടെ ദൈവം ഇപ്പോൾ എവിടെ എന്ന് ജാതികൾ പറയുന്നത് എന്തിന്? വേറെ വിധത്തിൽ പറഞ്ഞാൽ, അവൻ നിങ്ങളുടെ ദൈവമാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു, എന്നാൽ എന്തുകൊണ്ട് അവൻ നിങ്ങളെ വിടുവിക്കുന്നില്ല എന്നാണ് അവർ ചോദിക്കുന്നത്. 3 വാക്യത്തിൽ നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, തനിക്കിഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. അവരുടെ പാപം നിമിത്തമാണ് ദൈവം അവർക്ക് കഷ്ടതകൾ നൽകിയത്. അത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരവും അവൻ്റെ ഉദ്ദേശവും പദ്ധതിയും അനുസരിച്ചായിരുന്നു. തങ്ങളുടെ അവസ്ഥ ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് ഇസ്രായേൽ ജനം അംഗീകരിക്കുവാൻ തുടങ്ങിയിരുന്നു. തുടർന്ന് അന്യദൈവങ്ങളെ, പ്രത്യേകിച്ചും ബിംബങ്ങളെ ആരാധിക്കുന്നതിനെതിരായി പറയുന്നത് ശ്രദ്ധിക്കുക. 4 വാക്യത്തിൽ അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാകുന്നു, മനുഷ്യരുടെ കൈവേല തന്നെ. ഇസ്രായേലിൻ്റെ ദൈവം സ്വർഗത്തിലാണ്, അവൻ സൃഷ്ടാവായ ദൈവമാണ്, അവൻ ആത്മാവാകുന്നു. മനുഷ്യൻ അവനെ ഉണ്ടാക്കിയതല്ല, നേരെ മറിച്ച് ജാതികളുടെ ദൈവമോ പൊന്നും വെള്ളിയും കൊണ്ട് ഉണ്ടാക്കിയ ദൈവങ്ങളാണ്. അവ മനുഷ്യരുടെ കൈവേലയാകുന്നു. 5-6 വാക്യങ്ങളിൽ നാം കാണുന്നു, അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല. ജാതികൾ തങ്ങളുടെ ദൈവങ്ങളെ എല്ലാ ഇന്ദ്രിയങ്ങളും ഉള്ളതായിട്ട് ഉണ്ടാക്കി, എന്നാൽ അവ അവയെ ഉപയോഗിച്ചിരുന്നില്ല, ഉപയോഗപ്പെടുത്തുവാൻ കഴിയുകയുമില്ല. 7 വാക്യത്തിൽ നാം കാണുന്നത്, അവയ്ക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, തൊണ്ട കൊണ്ട് സംസാരിക്കുന്നതുമില്ല. വേറെ വിധത്തിൽ പറഞ്ഞാൽ, ഈ പറയുന്ന ദേവന്മാർക്ക് അവരെ സഹായിക്കുവാൻ കഴിയുകയില്ല. യെശയ്യാ പ്രവാചകൻ ഇതേക്കുറിച്ച് 44 അധ്യായത്തിൽ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു രൂപത്തെ ഉണ്ടാക്കിയിട്ട് മനുഷ്യനതിനെ എടുത്തുകൊണ്ട് പട്ടണത്തിലേക്ക് പോകണം. ഒരു മനുഷ്യൻ തൻ്റെ ദൈവത്തെ എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ച ഒന്ന് ചിന്തിക്കുക. ദൈവം മനുഷ്യനോട് പറയുന്നത് ഇപ്രകാരമാണ്, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ വഹിച്ച് നടത്താമെന്ന്. ചിലർക്ക് തങ്ങളുടെ ദൈവം ഭാരമായിരിക്കുന്നു. അതേ സുഹൃത്തെ, ദൈവം താങ്കളെ വഹിച്ചുകൊണ്ട് നടക്കുകയാണോ, അതോ താങ്കൾ ദൈവത്തെ എടുത്തുകൊണ്ട് നടക്കുകയാണോ ചെയ്യുന്നത്? ശത്രുക്കൾ ദൈവജനത്തെ പരിഹസിച്ചു, ഇപ്പോൾ പരിഹസിക്കുന്നവർക്ക് ലേവിയർ ഉത്തരം നൽകും. 9 മുതലുള്ള വാക്യങ്ങൾ, ഇസ്രായേലെ യഹോവയിൽ ആശ്രയിക്ക, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. അഹരോൻ ഗൃഹമേ, യഹോവയിൽ ആശ്രയിക്ക, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. യഹോവ ഭക്തന്മാരെ, യഹോവയിൽ ആശ്രയിപ്പിൻ, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. അതേ സുഹൃത്തെ, സകല പ്രശ്നത്തിനും ഉത്തരം കർത്താവിലുള്ള ആശ്രയമാണ്. നിരീശ്വരത്വത്തിനും ഭൗതികവാദത്തിനും നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാ അധർമ്മത്തിനും ഉത്തരം അത് മാത്രമാകുന്നു, കർത്താവിൽ ആശ്രയം വെക്കുക എന്നുള്ളത്. ഈ പ്രശ്നങ്ങളുടെ എല്ലാ മധ്യത്തിൽ കർത്താവിൽ ആശ്രയം വെക്കുക, അവനോട് അടുത്തു ചെല്ലുക, താങ്കളെ തന്നെ അവനെ ഏൽപ്പിച്ചു കൊടുക്കുക. ഈ 115 സങ്കീർത്തനം താങ്കളെ കർത്താവിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന ഒന്നായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. 12 മുതലുള്ള വാക്യങ്ങളിൽ സഭ മൊത്തമായി ഉത്തരം നൽകുന്നു. 12 വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും, അവൻ ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും, അവൻ അഹരോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും. ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കും, അവൻ നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ സ്നേഹിതരെ, നിങ്ങളുടെ കൂട്ടായ്മയെ, നിങ്ങളുടെ സഭയെ, നിങ്ങളുടെ സമൂഹത്തെ നിങ്ങൾ മൂലം അനുഗ്രഹിക്കും. നിങ്ങൾ അവങ്കിലേക്ക് തിരിയുമെങ്കിൽ അവൻ അങ്ങനെ ചെയ്യും. അവൻ നമ്മെ ഓർത്തിരിക്കുന്നു, അഥവാ ദൈവത്തിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട് എന്ന കാര്യമാണ് ഏറ്റവും മനോഹരമായ സംഗതി. ദൈവം എന്നെ മറന്നു കളഞ്ഞിട്ടില്ല, ദൈവം നിങ്ങളെയും മറന്നിട്ടില്ല. എനിക്ക് നിങ്ങളുടെ പേരോ മേൽവിലാസമോ അറിയില്ല, എന്നാൽ ദൈവത്തിന് അതെല്ലാം വ്യക്തമായിട്ടറിയാം. ദൈവം നിങ്ങളെ അറിയുന്നു, അവന് നിങ്ങളുടെ പേരറിയാം, നിങ്ങളെക്കുറിച്ചുള്ള സകല കാര്യവും ദൈവത്തിനറിയാം. താങ്കൾ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടോ? 13 വാക്യത്തിൽ അവൻ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. താങ്കൾ ഈ പ്രസ്താവന വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വലിയ വ്യതിയാനമാണ് സംഭവിക്കുവാൻ പോകുന്നത് എന്ന് കാണുക. 14-15 വാക്യങ്ങൾ, യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. മനുഷ്യൻ ചന്ദ്രനിൽ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല എന്ന് തോന്നുന്നു. മനുഷ്യൻ ചന്ദ്രനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവൻ ദൈവത്തിൻ്റെ വസ്തുവകകൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ദൈവം ഭൂമിയെ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 17 വാക്യത്തിൽ നാം കാണുന്നത്, മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവർ ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. നാം ഇവിടെ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കേണ്ടത് ആവശ്യമാകുന്നു. ഇവിടെയാണ് നാം അത് ചെയ്യേണ്ടത്, ഇവിടെയാണ് അതിൻ്റെ ആവശ്യമുള്ളത്. 18 വാക്യം, നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ വാഴ്ത്തും, യഹോവയെ സ്തുതിപ്പിൻ. ദൈവത്തെ അറിയുന്നവർ ഇന്നു മുതൽ എന്നേക്കും അവനെ വാഴ്ത്തും, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ആര് തന്നെ ആയിരുന്നാലും, ഏത് വിധത്തിൽ ഉള്ള വ്യക്തിയായാലും, ഏത് വിഭാഗത്തിൽ ഉൾപ്പെട്ടവനായാലും, ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിക്കണം, അവനോട് കാര്യങ്ങൾ തുറന്നു പറയണം. അത് നിങ്ങളെ സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കിനിയും 116 സങ്കീർത്തനം നോക്കാം. ദൈവം മരണത്തെ ജയിച്ചടക്കുന്നത് കൊണ്ട് സ്നേഹത്തിൻ്റെ ഒരു ഗാനമാണ് 116 സങ്കീർത്തനം. തിരുവചനത്തിലെ ശ്രേഷ്ഠമായ സങ്കീർത്തനങ്ങളിൽ ഒന്നത്രേ ഇത്. ശ്രേഷ്ഠതയിൽ 23 സങ്കീർത്തനത്തിന് പിന്നാലെ ഇതിന് ചില വ്യാഖ്യാതാക്കൾ സ്ഥാനം നൽകുന്നുണ്ട്. ഇത് നന്ദിയുടെ ഒരു സങ്കീർത്തനമാണ്. കഷ്ടതയിലായിരിക്കുന്ന മനുഷ്യൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു, ദൈവം കരുണയോടെ അവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു. ഇത് ഒരു സ്നേഹഗാനമാണ്, ഇതൊരു സ്തോത്ര സങ്കീർത്തനമാണ്. മരണത്തിൻ്റെ സാന്നിധ്യത്തിൽ ക്രിസ്തുവിൻ്റെ കഴിഞ്ഞകാല കഷ്ടതകളെക്കുറിച്ച് വിവരിക്കുന്ന ലളിതമായൊരു സങ്കീർത്തനം അത്ര ഇത്. യേശുവിനെ പിടിച്ച രാത്രിയിലും കർത്താവ് മരിക്കുന്നതിന് മുൻപും കർത്താവ് ഈ സങ്കീർത്തനം പാടിയിരുന്നു എന്നറിയാം. തനിക്ക് മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്താണ് ക്രിസ്തു ക്രൂശിനെ സഹിച്ചത്. ക്രിസ്തു വളരെ സന്തോഷത്തോടുകൂടി ഈ സങ്കീർത്തനം പാടിയിരിക്കണം. ഇത് ഭാവിയെക്കുറിച്ച് പറയുന്ന ഒരു സങ്കീർത്തനമാണ്. മഹാപീഡന കാലത്ത് വിശ്വസ്ത ശേഷിപ്പിന് വരുവാനിരിക്കുന്ന വിടുതലിനെ കുറിച്ച് ഇവിടെ പറയുന്നു. ഇന്ന് ജീവിക്കുന്ന ആധുനിക മനുഷ്യനും ഇതിലൊരു ദൂതുണ്ട്. ഇന്ന് ജീവിക്കുന്ന വിശ്വാസിക്ക് ഇതിൽ നിന്ന് ആശ്വാസം കണ്ടെത്തുവാൻ കഴിയും. കഷ്ടതയാലും പ്രയാസത്താലും വലയുന്നതായ വ്യക്തികൾക്ക് ഈ സങ്കീർത്തനം ആശ്വാസം പകർന്നു കൊടുക്കുന്നു. ഇത് നിങ്ങളുടെ ആകുല ചിന്തയെ അകറ്റുകയും സംശയങ്ങളെ ദൂരീകരിക്കുകയും ചെയ്യുന്നു. 1-5 വരെയുള്ള വാക്യങ്ങൾ ദൈവം കേൾക്കുന്നു എന്നുള്ളതാണ്. 6-13 വരെയുള്ള വാക്യങ്ങൾ ദൈവം സഹായിക്കുന്നു എന്നാണ്. 14-19 വരെയുള്ള വാക്യങ്ങൾ ദൈവം വിശുദ്ധനാകുന്നു എന്നതത്രേ. ദൈവം കേൾക്കുന്നു. 1 വാക്യം നോക്കിക്കാട്ട്, യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു, ഞാൻ യഹോവയെ സ്നേഹിക്കുന്നു. ഇത് ഒരു സ്നേഹഗാനമാകുന്നു എന്ന വസ്തുത ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ. അതെ സുഹൃത്തെ, താങ്കൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് എപ്പോഴെങ്കിലും താങ്കൾ അവനോട് പറഞ്ഞിട്ടുണ്ടോ? ക്രിസ്ത്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. താങ്കൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുവോ? അവൻ്റെ ആളത്വത്തെ താങ്കൾ സ്നേഹിക്കുന്നുവോ? അവനുമായി താങ്കൾക്ക് വ്യക്തിപരമായി ഒരു ബന്ധമുണ്ടോ? അവനുമായി താങ്കൾക്ക് എന്തെങ്കിലും സമ്പർക്കമുണ്ടോ? അവനോട് ഇന്ന് താങ്കൾ സംസാരിച്ചോ? അവൻ താങ്കൾക്ക് യാഥാർത്ഥ്യമായിരിക്കുന്നുണ്ടോ? തിരുവചനം പറയുന്നത് ഇപ്രകാരമാണ്, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം അവനെ സ്നേഹിക്കുന്നു എന്ന്. 1 പത്രോസ് 1:8-9 വാക്യങ്ങളിൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവ് ശിമോൻ പത്രോസിനോട് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 21:15-17 വാക്യങ്ങളിൽ ഇത് ആവർത്തിച്ച് ചോദിക്കുന്നു നാം കാണുന്നു. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവൻ എന്നേക്കും മഹത്വവും ബലവും ആമേൻ. ഫിലദൽഫിയയിലെ സഭയോട് നമ്മുടെ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിവാനും സംഗതി വരുത്തും. തിരുവചനം വിശ്വസിക്കുന്ന ഇന്നത്തെ സഭയെ ഫിലദൽഫിയ പ്രതിനിധാനം ചെയ്യുന്നു. ഇനിയും ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്താണ്? യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ എൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് പറഞ്ഞിരിക്കുന്നു. കേൾക്കത്തക്കവണ്ണം പ്രാർത്ഥിച്ചു എന്നർത്ഥം. കർത്താവിനോട് സംസാരിച്ചതായിട്ടുള്ള ആ അവസ്ഥ. 2 വാക്യത്തിൽ നാം കാണുന്നു, അവൻ തൻ്റെ ചെവി എങ്കിലേക്ക് ചായച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. തുടർന്ന് 3 വാക്യത്തിൽ നാം കാണുന്നത്, മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാളവേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. നമ്മുടെ കർത്താവ് ക്രൂശിലായിരുന്ന സമയത്തെ ദയനീയമായ അവസ്ഥയാണിത്. അവനെ ഈ കാര്യം നേരത്തെ അറിയാമായിരുന്നു. വാസ്തവത്തിൽ മരണവിധി നമ്മുടെ മേലായിരുന്നു. എന്നാൽ അത് അവൻ്റെ വിധിയായിത്തീർന്നു. അവൻ മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പ്രിയ സുഹൃത്തെ, അവൻ എനിക്കും താങ്കൾക്കും വേണ്ടിയാണ് തൻ്റെ ജീവനെ വെച്ചുകൊടുത്തത്. ആരും അവൻ്റെ ജീവനെ അവനിൽ നിന്ന് എടുക്കുകയല്ല ചെയ്തത് എന്ന് നാം ഓർക്കണം. 4 വാക്യത്തിൽ, അയ്യോ യഹോവേ എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. എന്നെ രക്ഷിക്കണമേ എന്ന് അവൻ നിലവിളിച്ചു. അവൻ്റെ പ്രാർത്ഥന യഹോവ കേട്ടു. 5 വാക്യത്തിൽ, യഹോവ കൃപയും നീതിയുമുള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. ദൈവം കൃപയും കരുണയും ഉള്ളവനാണ്. എന്നാൽ ദൈവം നീതിമാനുമാകും. അവന് നമ്മുടെ പാപങ്ങളെ വെറുതെ അങ്ങ് ക്ഷമിക്കുവാൻ കഴിയുകയില്ല. അവൻ അപ്രകാരം ചെയ്യുന്നത് നീതിയോടുകൂടി ആയിരിക്കേണ്ടതുണ്ട്. ഈ ലോകത്തിൻ്റെ ധാർമ്മികമായ ഭരണം നടത്തുന്നത് ദൈവമാണ്. അവൻ നീതിയോടെ കാര്യങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമത്രേ. അവൻ വിശുദ്ധനായിരിക്കേണ്ടതാണ്. എന്നാൽ അതേസമയം തന്നെ അവൻ കരുണയും കൃപയും ഉള്ളവനായിരിക്കേണ്ടതാണ്. ഒരേ ഒരു മാർഗം, മനുഷ്യൻ്റെ പാപത്തിൻ്റെ മറുവില കൊടുക്കുക എന്നത് മാത്രമായിരുന്നു. ഇപ്പോൾ അവൻ പറയുന്നു, കടന്നു വരിക, എനിക്ക് നിന്നെ സ്വീകരിക്കുവാൻ കഴിയുമെന്ന്. ആദ്യം നാം കണ്ടു ദൈവം കേൾക്കുന്നു എന്ന്. ഇപ്പോൾ ദൈവം സഹായിക്കുന്നു എന്നതാണ് വിഷയം. 6-7 വാക്യങ്ങളിൽ, യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു, ഞാൻ എളിമപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു. എൻ്റെ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. നിരാശപ്പെടുത്തുന്നതും സമ്മർദ്ദപൂരിതവുമായ ഒരു ദിവസത്തെ ജീവിതത്തിന് ശേഷം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നതിനും തിരുവചനം വായിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും ദൈവത്തോട് സംസാരിക്കുന്നതിനും ശാന്തമായ ഒരു സ്ഥലം നാം തിരഞ്ഞെടുക്കേണ്ടത് ആവശ്യമാണ്. നമുക്കെല്ലാം തന്നെ അത് വളരെ ആവശ്യമായ ഒന്നാണ്. എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. ദൈവത്തിന് വേണ്ടി ലോകത്തെ അഭിമുഖീകരിക്കുവാൻ അത് നമ്മെ ശക്തീകരിക്കും, സഹായിക്കും. 8 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുൻപാകെ നടക്കും. ഞാൻ വലിയ കഷ്ടതയിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നു. 11-ാം വാക്യത്തിൽ, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നു എന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ഈ സമയം പെസഹായുടെ പാനപാത്രമാണ് സൂചിപ്പിക്കുന്നത്. അവർ അത് കൂട്ടത്തിൽ കൈമാറിക്കൊടുക്കുമ്പോൾ ഞാൻ രക്ഷയുടെ പാനപാത്രം എടുക്കും എന്ന് അവർ പാടിയിരുന്നു. വരുവാനുള്ള ഒരുവനെയാണ് ഈ പെസഹ പാനപാത്രം സൂചിപ്പിക്കുന്നത് എന്ന് അവർക്കറിയാമായിരുന്നു. നമ്മുടെ കർത്താവ് ഇത് മാളികമുറിയിൽ വെച്ച് പാടി. ഈ പാനപാത്രത്തെക്കുറിച്ചാണോ അവൻ ഇപ്രകാരം പറഞ്ഞത് എന്ന് ഞാൻ അതിശയിക്കുന്നു. ഈ പാനപാത്രം വാങ്ങി പങ്കിട്ടുകൊള്ളുവിൻ. ദൈവരാജ്യം വരുവോളം ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം ഇന്നു മുതൽ കുടിക്കുകയില്ല, കാരണം എനിക്ക് നാളെ ഒരു പാനപാത്രം കുടിക്കുവാനുണ്ട് എന്ന്. പിന്നീട് ഗെത്സെമനിൽ വെച്ച് ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് അവൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. പാപമാക്കപ്പെടുന്നതിനെ അവൻ്റെ വിശുദ്ധ സ്വഭാവം എതിർക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ആ ഭയങ്കരത്വം അത് വഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. എങ്കിലും തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. അടുത്ത ദിവസം സന്തോഷത്തോടുകൂടെ അവൻ ആ പാനപാത്രം എടുക്കുകയും ചെയ്തു. ഇനിയും ദൈവം വിശുദ്ധനാകുന്നു എന്നതാണ് വിഷയം. ഈ സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ ഭാഗത്താണ് നാം വന്നിരിക്കുന്നത്. ദൈവം വിശുദ്ധനാകുന്നു എന്നത്രേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ വിശുദ്ധി പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് അവന് നമുക്ക് വേണ്ടി മരിക്കേണ്ടതായി വന്നത്. 15 വാക്യത്തിൽ നാം കാണുന്നു, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ക്രിസ്തുവിൻ്റെ മരണം ദൈവത്തിന് വിലയേറിയതായിരുന്നു. മഹാപീഡന കാലത്ത് രക്തസാക്ഷികളായി തങ്ങളുടെ ജീവനെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരുടെ മരണം വിലയേറിയതായിരിക്കും. അനേകർ അപ്രകാരം ചെയ്യും. ഇന്ന് ദൈവമക്കളുടെ മരണം അവൻ്റെ മുൻപാകെ വിലയേറിയതാകുന്നു, ദൈവത്തിൻ്റെ മുൻപാകെ വിലയേറിയതാകുന്നു. 16 വാക്യം നോക്കിക്കാട്ടെ, യഹോവേ ഞാൻ നിന്റെ ദാസനാകുന്നു, നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ. നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു, ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ചു. യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയുടെ ആലയത്തിൻ്റെ പ്രാകാരങ്ങളിലും യെരുശലേമേ നിന്റെ നടുവിലും ഞാൻ യഹോവയ്ക്ക് എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുക കഴിക്കും. യഹോവയെ സ്തുതിപ്പീൻ. ദൈവത്തിന് നിങ്ങൾക്ക് കൊടുക്കുവാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം അവന് നന്ദി കരേറ്റുക മാത്രമാണ്. അത് മാത്രമേ അവൻ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. തൻ്റെ മക്കൾ നന്ദിയുള്ളവരായിരിക്കണമെന്ന്. നന്ദിയുള്ള ഒരു ഹൃദയം എപ്പോഴും എങ്ങനെ പ്രതികരിക്കുമെന്ന് നിങ്ങൾക്കറിയാം. പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ രക്ഷയ്ക്ക് വേണ്ടി താങ്കൾ ദൈവത്തിന് എപ്പോഴെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഇന്നത്തെ ദിവസത്തിനായി താങ്കൾ അവന് നന്ദി പറഞ്ഞു? അതെ, ഒരു പുതിയ ദിവസം കാണുവാൻ ഇടയാകുക എന്നത് എത്രയോ വലിയ പദവിയാണ്. നാം ദൈവത്തിന് നന്ദി കരേറ്റേണ്ടവരാണ്. ദൈവത്തിന് ആവശ്യമായ യാതൊന്നും തന്നെ നമ്മുടെ പക്കലില്ല. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ചു, യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുമെന്ന്. നമുക്ക് ദൈവത്തിന് നന്ദി കരേറ്റിക്കൊണ്ട് ജീവിക്കണം. ഇതിൻ്റെ പ്രാധാന്യം നാം അവഗണിച്ച് കളയരുത്. എബ്രായ ലേഖന എഴുത്തുകാരൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധര ഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. അതെ സുഹൃത്തെ, ദൈവത്തിന് കൊടുക്കുവാൻ നമുക്കുള്ളത് സ്തോത്രയാഗം മാത്രമാണ്. ദൈവത്തിന് അത് വളരെയധികം വിലപ്പെട്ടതുമാണ്. അതുകൊണ്ട് കൂടുതലായി ദൈവത്തിന് നന്ദി കരേറ്റിക്കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ട് പോകാം. ദൈവത്തിൻ്റെ ആത്മാവതനായി താങ്കളെ സഹായിക്കട്ടെ.